കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ ദൈവം എനിക്ക് ആയുസ്സും ആരോഗ്യവും അവസരവും തന്നതുകൊണ്ട് ദൈവത്തിന് ഒത്തിരി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഞാൻ എൻ്റെ രക്ഷിതാവും കർത്താവും ഇന്നു വരെ എന്നെ കൊണ്ടുവന്ന യേശുവിനെ ഈ പന്തലിൽ ഒന്ന് ഉയർത്തി എൻ്റെ വാക്കുകൾക്ക് പരിസമാപ്തി കുറിക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുന്നു. ചരിത്രത്തിൻ്റെ ത്വരിതഗതിയിലുള്ള ഗമനത്തിന് പ്രപഞ്ചം മുഖസാക്ഷിയാകുന്നു. ഭൂതകാല യവനികയ്ക്കുള്ളിലെ വർഗീയവും മതാധിഷ്ഠിതവുമായ നങ്കൂരങ്ങൾക്കൊക്കെ ഉലച്ചിൽ സംഭവിച്ചു കഴിഞ്ഞു. ഇതിഹാസ പ്രസിദ്ധങ്ങളായ നാഗരീകതകൾ പ്രാബുൽഭവിക്കുകയും വീണ്ടും മണ്ണിനടിയിലേക്ക് തിരോധാനപ്പെടുകയും ചെയ്യുന്നു. യുദ്ധങ്ങൾ പ്രഖ്യാപിക്കപ്പെടുന്നു. പോരിൻ്റെ ക്രന്ദനങ്ങൾ അടർക്കളത്തിൽ മുഴങ്ങുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന കാലം പലതിനെയും പുതിയ ആവരണങ്ങൾ അണിയിച്ച് രംഗത്തിറക്കുന്നു. തത്വസംഹിതകളും പ്രത്യയ ശാസ്ത്രങ്ങളും കാലത്തിനൊത്ത പുത്തൻ കുപ്പായങ്ങൾ അണിയുന്നു. ആക്രമവും കൊള്ളയും കൊള്ളിവെപ്പും കൊലപാതകങ്ങളും കരിഞ്ചന്തയും ഇന്നത്തെ മനുഷ്യൻ്റെ മുഖമുദ്രയായി മാറിയിരിക്കുന്നു. ആത്മഹത്യകൾ വർദ്ധിക്കുന്നു. മനോരോഗികളുടെ എണ്ണം പെരുകുന്നു. കൊലപാതകങ്ങളുടെ എണ്ണം ഗണ്യാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മദ്യത്തിനും മയക്കും മരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമകളായി സുബോധം നഷ്ടപ്പെട്ട ഒരു തലമുറ, ആഗോള സാമ്പത്തിക മാന്ദ്യം, ആഗോള താപനം തുടങ്ങിയ ഗുരുതരമായ പ്രശ്നങ്ങളുടെ നൂലാമാലയ്ക്കകത്തുപെട്ട് മനുഷ്യനിവിടെ വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുന്നു. കരുത്തുറ്റ ഭരണാധികാരികൾ എന്ന് നാം ഓമന പേർ ചൊല്ലി വിളിക്കുന്ന ഭരണസാരഥികൾക്ക് പോലും അവർ ഭരിക്കുന്ന രാജ്യത്തിൻ്റെ ഭരണരാചക്രം എങ്ങനെ തിരിക്കണമെന്നറിയാൻ കഴിയാതെ ആകാംക്ഷയുടെ മുൾമുനയിലാണ്. ചുരുക്കി പറഞ്ഞാൽ ചിന്തിക്കുന്ന സകല മനുഷ്യനും മനസ്സിലാക്കുന്നൊരു പരമാർത്ഥമുണ്ട്. അത് മനുഷ്യന്റെ ഭാവി ആശാവഹമല്ല എന്ന യാഥാർത്ഥ്യമാണ്. മനുഷ്യഭാവിക്കു മുകളിൽ അനിശ്ചിതത്വത്തിൻ്റെ കാർമേക പടലങ്ങൾ ഉരുണ്ടുകൂടി നാളെയുടെ നീളയിൽ ഇവിടെന്തു സംഭവിക്കുമെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും നിർജീവന്മാരായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആനുകാലിക സംഭവങ്ങളെ കണ്ടുകൊണ്ട് അകത്തൂറിച്ചിരിക്കുന്ന ഒരു കൂട്ടർ ഈ മണ്ണിൽ ജീവിച്ചിരിപ്പുണ്ട്. അവരാണ് ദൈവകൃപ പ്രാപിച്ച ദൈവമക്കൾ. എത്ര പേർക്ക് ഇന്ന് രാത്രി ആ ഉറപ്പുണ്ട്? കരങ്ങളുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യുക. എന്താ നമ്മൾ അകത്തൂറിച്ചിരിക്കുന്നത്? പത്രപാരായണം നടത്താത്തത് കൊണ്ടാണോ? അല്ലവേ അല്ല. എല്ലാ ദിവസവും പ്രഭാതാഭിവാദനങ്ങൾ എന്തിക്കൊണ്ട് നമ്മുടെ കരങ്ങളിൽ പറന്നെത്തുന്ന വർത്തമാന പത്രങ്ങൾ കുലങ്കക്ഷമായി നാം വായിക്കുന്നു. നമ്മുടെ സ്വീകരണ മുറിയിലിരിക്കുന്ന ദൃശ്യമാധ്യമങ്ങൾ, ശ്രവ്യ മാധ്യമങ്ങൾ നാം കാണുന്നു, കേൾക്കുന്നു. ആനുകാലിക സംഭവങ്ങളെ ബൈബിൾ വീക്ഷണത്തിൽ വിചിന്തനം ചെയ്യുന്ന ഒരു വേദ പഠിതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ രാത്രി നിരാശ ലവലേശമില്ല. പ്രത്യുത നിരാശ പ്രത്യാശയ്ക്ക് വഴിമാറുന്നു. ഏതാണ് പ്രത്യാശ? ആകാശ മേഘത്തെ തേരാക്കി തന്റെ തിരുസഭയെ ചേർക്കാൻ യേശു മടങ്ങി വരുന്നു. എത്ര പേർക്ക് ഈ രാത്രി ആ ഉറപ്പുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അമേരിക്ക കണ്ടുപിടിച്ചത് കൊളംബസ്. കൊളംബസും സഹയാത്രികരും യാത്ര ചെയ്ത ആ സമുദ്രം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിനോദസഞ്ചാരികളുടെ വികാര കേന്ദ്രമായിരുന്നു. ആ സമുദ്രത്തിനപ്പുറത്ത് വല്ലതുമുണ്ടോ എന്നറിയാൻ നൂറുകണക്കിന് യാത്രക്കാർ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ അനന്തമായ സമുദ്രത്തിനപ്പുറത്ത് ഒന്നും തന്നെ കണ്ടെത്താൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. നിരാശരായ ആ യാത്രക്കാർ മടങ്ങി വന്ന് സ്പെയിനിലെ രാജാവിന് റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് ഇങ്ങനെയായിരുന്നു: രാജാവേ, ഈ സമുദ്രത്തിനപ്പുറത്തൊന്നുമില്ല. അതുകൊണ്ട് മണ്ടൻ രാജാവ് ആ സമുദ്രത്തിൽ ഒരു ബോർഡ് എഴുതി വെപ്പിച്ചു. അതിങ്ങനെയായിരുന്നു: ഈ സമുദ്രത്തിനപ്പുറത്തൊന്നുമില്ല. ഇത് വായിച്ചിട്ടാണ് കൊളംബസും സഹയാത്രികരും യാത്രയാരംഭിച്ചത്. മാസങ്ങൾ നീണ്ട യാത്ര, ഒരു കറിയൊന്നും കാണാനില്ല. കൊണ്ടുവന്ന ആഹാര സാധനങ്ങൾ മുഴുവൻ തീർന്നു തുടങ്ങി. ഉടനെ കൊളംബസിനോടൊരുമിച്ച് യാത്ര ചെയ്യുന്ന സഹയാത്രികർ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു: സാറേ, നമ്മൾ യാത്ര തുടങ്ങിയിട്ട് മാസങ്ങളായി, ഒരു കരയോ കാണാനില്ല. കൊണ്ടുവന്ന ആഹാര സാധനങ്ങൾ മുഴുവൻ തീർന്നു തുടങ്ങി. അതുകൊണ്ട് ഞങ്ങൾ ഒരു നല്ല കാര്യം പറയാം, നമുക്ക് യാത്ര ഇവിടെ നിർത്താം. അല്ല, ഇനി യാത്ര തുടരാൻ തീരുമാനിച്ചാൽ ആഹാര സാധനങ്ങൾ മുഴുവൻ തീരും, നമ്മൾ പട്ടിണി കിടന്നു മരിക്കും, ഈ കപ്പൽ തകരും, ഈ മഹാസമുദ്രത്തിലെ കൂറ്റൻ മത്സ്യങ്ങൾ നമ്മുടെ ശവശരീരങ്ങൾ വെട്ടി വിഴുങ്ങും, അതിനേക്കാൾ നല്ലത് വന്ന നാട്ടിലേക്ക് മടങ്ങിപ്പോകുകയാണ്. ഉടനെ കൊളംബസ് പറഞ്ഞു, ഇല്ലില്ല, വന്ന നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ ഞാനില്ല. എന്നിട്ട് വിദൂരതയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ദാ ഒരു കര കാണുന്നു, ദാ ഒരു കര കാണുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതും സഹപ്രവർത്തകർ പെരുവരളിൽ കുത്തി ദൂരേക്ക് നോക്കി. പക്ഷെ ഒരു കര കാണാനില്ല. ഉടനെ മുഖത്തോട് മുഖം നോക്കി അവര് പറഞ്ഞു, യാത്രയുടെ ദൈർഘ്യം നിമിത്തം മാനസിക സമ്മർദ്ദം പേറി കൊളംബസിന് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇല്ലാത്തൊരു കര ദാ കാണുന്നു എന്ന് അദ്ദേഹം പറയുന്നത്. ഉടനെ കൊളംബസ് പറഞ്ഞു, ഇല്ലില്ല, നിങ്ങൾ പറയുന്നത് പോലെ യാത്രയുടെ ദൈർഘ്യവും സങ്കീർണതയും നിമിത്തം എന്റെ മാനസിക സമനിലയൊന്നും തെറ്റി എനിക്ക് ഭ്രാന്ത് പിടിച്ചിട്ടില്ല. ദാ ഒരു കര കാണുന്നു എന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല. ഈ സമുദ്രത്തിന് മുകളിലൂടെ അങ്ങോട്ട് പറക്കുന്ന പക്ഷികളെ നിങ്ങൾ കണ്ടോ? ഏതാ ഈ പക്ഷികൾ? ഈ പക്ഷികൾ സമുദ്രത്തിൽ വളരുന്ന പക്ഷികളല്ല, ഏതോ കരയിൽ വളരുന്ന പക്ഷികളാണ്. ആ കരയിൽ നിന്ന് സന്തോഷാധിക്യത്താൽ ചിറകടിച്ച് പറന്നു പൊങ്ങി ഈ സമുദ്രത്തിന് മുകളിലൂടെ പറന്ന് തിമിർത്തും മടുത്തു കഴിഞ്ഞപ്പോ അവ വളരുന്ന കരയിലേക്ക് വിശ്രമത്തിനായി തിരിച്ചു പറക്കുകയാണ്. അതുകൊണ്ട് ഈ പക്ഷികൾ വളരുന്ന ഒരു കര ഇതിന്റെ തൊട്ടപ്പുറത്തുണ്ട്. ഈ സമുദ്രത്തിലൂടെ ഒഴുകി നടക്കുന്ന പച്ച സസ്യങ്ങൾ നിങ്ങൾ കണ്ടോ? ഏതാ ഈ സസ്യങ്ങൾ? ഏതോ കരയിൽ വളരുന്ന സസ്യങ്ങളാ. മലവെള്ളം അതിന്റെ മാസ്മര ലഹരിയിൽ ഒഴുകി വന്നപ്പോ പിഴുതെടുത്ത് ഈ സമുദ്രത്തിലേക്ക് തള്ളിയിട്ടത്. അതുകൊണ്ട് ഈ പക്ഷികൾ വളരുന്ന, സസ്യങ്ങൾ വളരുന്ന ഒരു കര ഇതിന്റെ തൊട്ടപ്പുറത്തുണ്ട്. ഈ രണ്ടടയാളങ്ങളുടെ വെളിച്ചത്തിലാണ് കൊളംബസും സഹയാത്രികരും യാത്ര മതിയാക്കാതെ യാത്ര തുടരാൻ തീരുമാനിച്ചത്. അവസാനം അത് സത്യമെന്ന് തെളിയിച്ചുകൊണ്ട് പക്ഷികൾ വളരുന്ന, സസ്യങ്ങൾ വളരുന്ന അമേരിക്ക എന്ന കരയിൽ അവർ കാലുകുത്തി. അതെന്തിനാ ഇന്ന് രാത്രി ഈ അണക്കരയിൽ ഞാൻ വിളിച്ചു പറയുക? വിളിച്ചു പറയാനുള്ള കാരണം ഇതാണ്, ഈ ലോകത്തിനപ്പുറത്തൊന്നുമില്ലെന്ന് ലോക മനുഷ്യൻ വിളിച്ചു പറയുമ്പോ ആനുകാലിക സംഭവങ്ങളെ ബൈബിൾ വീക്ഷണത്തിൽ വിചിന്തനം ചെയ്യുന്ന ഒരു ദൈവഭക്തൻ, ഒരു ദൈവഭക്ത ഇന്ന് രാത്രി ഉറക്ക വിളിച്ചു പറയും, അല്ല, ഇതിനപ്പുറത്തൊരു കരയുണ്ട്, ഇതിനപ്പുറത്തൊരു നാടുണ്ട്, ഇതിനപ്പുറത്തൊരു വീടുണ്ട്, ഇതിനപ്പുറത്തൊരു വിശ്രമ സ്ഥലമുണ്ട്, അവിടെ നാം എത്തിച്ചേരാറായി. അതാണ് ലോക സംഭവങ്ങൾ ഇന്ന് രാത്രി നമ്മോട് വിളിച്ചറിയിക്കുക. എത്ര പേർക്ക് അതിൽ ഇന്ന് രാത്രി നന്ദിയും സന്തോഷവുമുണ്ട്? അവർ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കുക. അതുകൊണ്ട് നമ്മുടെ ഭാവികാല പ്രത്യാശ സുവിശേഷത്തിന്റെ ലളിതമായ ഒരു സന്ദേശത്തിലൂടെ ഇന്ന് രാത്രി നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ തരികയാൽ വൈക്കാം. ഒന്ന് പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-4 വേദഭാഗങ്ങൾ. ഒന്ന് പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 3-4 വേദഭാഗങ്ങൾ. ഓക്കെ.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ
ജീവനുള്ള പ്രത്യാശ അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ നന്ദിയോടെ ഈ രാത്രി കർത്താവിനെ സ്തുതിക്കുക. എന്താണ് ജീവനുള്ള പ്രത്യാശ? എന്താണ് അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ? ഈ വിഷയം എന്ത് എന്ന് നാം അറിയണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ ത്രിവിധ പ്രത്യക്ഷതകൾ എന്ന വിഷയം നാം അറിയേണ്ടിയിരിക്കുന്നു. എബ്രായ ലേഖനം വായിക്കേണ്ട ഞാൻ കമ്പി വാചകങ്ങളിൽ പറഞ്ഞു വിട്ടുകൊള്ളാം. എബ്രായ ലേഖനം 9-ാം അധ്യായം 24, 26, 28 വാക്യങ്ങളിൽ യേശുക്രിസ്തുവിന്റെ 3 വിധ പ്രത്യക്ഷതകൾ കാണാം. ഒന്നാമത്തെ പ്രത്യക്ഷത, പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, യേശു ഒരിക്കൽ പ്രത്യക്ഷൻ ആയി. യേശു ഒരിക്കൽ പ്രത്യക്ഷനായി എന്ന പദപ്രയോഗം ഒരു ഭൂതകാല ക്രിയയാണ്, അതൊരു കഴിഞ്ഞകാല സംഭവമാണ്. അതൊരു കഴിഞ്ഞകാല സംഭവമെങ്കിൽ, ഭൂതകാല ക്രിയയെങ്കിൽ ഏതാണ് യേശുവിന്റെ ഒരിക്കലായി നടന്ന പ്രത്യക്ഷത? ഇന്നേക്ക് 2015 കൊല്ലങ്ങൾക്ക് മുമ്പ് തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സ്വർഗത്തിന്റെ തിലകവും അനന്ത അനന്തകോടി ദൂതന്മാരുടെ ആരാധനാ വിഷയവുമായിരുന്ന എന്റെ രക്ഷിതാവ് ഈ ഒരു ജഡ ശരീരത്തിൽ ഈ മണ്ണിൽ വെളിപ്പെട്ടതിനെ സംബന്ധിച്ച് തിരുവെഴുത്ത് പറയുന്നു, യേശു ഒരിക്കൽ ഇവിടെ പ്രത്യക്ഷനായി. കരതുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിനെ സ്തുതിക്ക. യേശു ഇവിടെ പ്രത്യക്ഷനായി എന്ന വിഷയം ഒത്തിരി വാദപ്രതിവാദങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ പറയാം, ചരിത്രം അനേകരെ ഇവിടെ സംഭാവന ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ സേവിക്കുന്ന, ഞാൻ പ്രസംഗിക്കുന്ന എന്റെ രക്ഷിതാവ് ചരിത്രത്തിന്റെ സംഭാവനയല്ല, ചരിത്രാതീതനെങ്കിലും ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്ന് ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ച ചരിത്ര പുരുഷനാണ് ഈ രാത്രി നാം പ്രസംഗിക്കുന്ന, നാം ആരാധിക്കുന്ന യേശുവെ. നോക്കുമ്പോ ഈ രാത്രി നന്ദി പറയാൻ എത്ര കരങ്ങൾ ഉയരും. ഒരിക്കൽ കൂടി ഈ രാത്രി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്ക. ഞാൻ അവിടെ നിൽക്കുന്നില്ല യേശുവിന്റെ ചരിത്ര വസ്തുതയൊന്നും വിശദീകരിക്കുകയല്ല എന്റെ ലക്ഷ്യം. അടുത്തതാണ് എന്റെ സഹോദരങ്ങളെ, യേശു ഈ ചരിത്രത്തിൽ വന്നു എന്നുള്ളത് ഒരു സത്യമാണെങ്കിൽ അടുത്ത ചോദ്യം എന്തിന് യേശു ഇവിടെ പ്രത്യക്ഷനായി? അതിന് ബൈബിൾ പറയുന്ന മറുപടി ശ്രദ്ധിക്കുക. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ. അടുത്ത പദം അടിവരയിടേണ്ട പദമാകട്ടോ, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. അതുകൊണ്ട് ഇന്നു രാത്രി ഞാൻ അതൊന്നുകൂടെ എന്റെ പ്രസംഗ ഭാഷയിൽ വിളിച്ചു പറയുന്നു. പണ്ഡിത പാമര കുചേല കുബേര ശകദാസവർബരാതി വ്യത്യാസമില്ലാതെ, ജാതി മത വർഗ വർണ്ണ വൈകൃതങ്ങളില്ലാതെ സകല മാനവ ജാതിയും പഞ്ചപുച്ഛമടക്കി സമ്മതിക്കേണ്ടുന്ന യാഥാർത്ഥ്യമാണ് കർത്താവായ യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിൽ വന്നു എന്ന സുവിശേഷ സന്ദേശം. അതും അവിടെ നിൽക്കട്ടെ. അടുത്ത പദത്തിലേക്ക് ഞാൻ എടുത്തു ചാടുകയാണ്. യേശു പാപികളെ രക്ഷിപ്പാൻ വന്നു എന്ന് പറയുമ്പോ എന്റെ സഹോദരങ്ങളെ, പാപത്തോടുള്ള ദൈവത്തിന്റെ മനോഭാവം എന്താണ് എന്ന് നാം അറിഞ്ഞാലേ യേശു ക്രിസ്തുവിലൂടെ മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷ എത്ര ഉന്നതമാണെന്ന് നമുക്ക് പിടികിട്ടുകയുള്ളൂ. പാപത്തോടുള്ള ദൈവത്തിന്റെ മനോഭാവം എന്താണ്? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം വീട്ടിൽ ചെന്ന് നോക്കുക, 19:1 വാക്യം. മനുഷ്യന്റെ പാപം ഇരുമ്പഴു താണികൊണ്ടും വജ്രമുന കൊണ്ടും എഴുതി വച്ചിരിക്കുന്നു. മനുഷ്യന്റെ പാപം ഇരുമ്പഴു താണികൊണ്ടും വജ്രമുന കൊണ്ടും എഴുതി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടയതമ്പുരാൻ എവിടെയെങ്കിലും അങ്ങനെ മനുഷ്യന്റെ പാപം എഴുതി വച്ചിരിക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം. പിന്നെ പാപത്തോടുള്ള ദൈവത്തിന്റെ മനോഭാവം എന്താണ് എന്ന് നാം തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഭാഷ പദപ്രയോഗമാണ് ഇരുമ്പഴുത്താണി വജ്രമുന. ആകട്ടെ, ഇരുമ്പഴുത്താണി കൊണ്ട് എഴുതിയാൽ വജ്രമുന കൊണ്ട് എഴുതിയാൽ എന്താ ഗുണം? ഗുണം എന്താന്ന് രണ്ട് തെളിവ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇയ്യോബിന്റെ പുസ്തകം 19:1 വീട്ടിൽ ചെന്ന് വായിക്കണം കേട്ടോ. നീണ്ട വർഷങ്ങൾ ശാരീരിക കഷ്ടതയിലൂടെ, മാനസിക വ്യഥയിലൂടെ, സാമ്പത്തിക തകർച്ചയിലൂടെ ഭക്തനായ ഇയ്യോബ് പോയപ്പോ അതിനോടൊക്കെ മാനസികമായി പൊരുത്തപ്പെടാൻ കഴിയാതെ വൈകാരികമായി പൊട്ടിത്തെറിച്ച് ഒരിക്കൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ ഈ സങ്കടമെല്ലാം കൊണ്ട് ഈയം കൊണ്ടും ഇരുമ്പഴുത്താണി കൊണ്ടും പാറയിൽ സദാകാലത്തേക്കും കൊത്തി വെച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പൊ വജ്രമുന കൊണ്ട് എഴുതിയാൽ, ഇരുമ്പഴുത്താണി കൊണ്ട് എഴുതിയാൽ, ഈയം കൊണ്ട് എഴുതിയാൽ അതിന്റെ ഗുണം അത് സദാകാലത്തേക്കുമുള്ളതാണ്. ചരിത്രത്തിൽ നിന്ന് മറ്റൊരു തെളിവ് കൂടെ പറയാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 21 വായിക്കണ്ട. അവിടെ ഇങ്ങനെ പറയുന്നു, അശൂർ രാജാവായ സാർഗോൺ, അതായത് അശൂർ എന്ന രാജ്യത്തെ സാർഗോൺ എന്ന രാജാവ് ഭരിച്ചിരുന്നു. പക്ഷെ വേദപുസ്തകത്തിലല്ലാതെ ലോക ചരിത്രത്തിലോ അശൂർ രാജാക്കന്മാരുടെ ചരിത്രത്തിലോ അങ്ങനെ ഒരു രാജാവ് ജീവിച്ചിരുന്നതായി, അശൂരിനെ ഭരിച്ചിരുന്നതായി യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിന്റെ ദൈവനിശ്വാസീയതയെ എതിർക്കുന്ന പ്രഭാഷകരും വിജ്ഞാനകോശത്തിന്റെ എഴുത്തുകാരും വേദപുസ്തകത്തിൽ പിശകില്ല എന്ന് പറയുന്നത് ചുമ്മാതാ. യെശയ്യാ 21 പറയുന്ന സാർഗോൺ എന്ന രാജാവ് ജീവിച്ച ജീവിച്ചിട്ടില്ല, അശൂരിനെ ഭരിച്ചിട്ടില്ല, ജനിക്കാത്ത ജീവിക്കാത്ത ഭരിക്കാത്ത ഒരു രാജാവുണ്ടായിരുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. അതുകൊണ്ട് വേദപുസ്തകം തെറ്റാണ്. രാജ്യങ്ങൾ തോറും, പട്ടണങ്ങൾ തോറും, ഗ്രാമങ്ങൾ തോറും അവരത് പ്രസംഗിച്ചു നടന്നു, വിജ്ഞാനകോശങ്ങളിൽ എഴുതി പിടിപ്പിച്ചു. അങ്ങനെ AD 1482 പോളമയിൽ ബോട്ട എന്ന് പറയുന്ന ഒരു ഭൂഗർഭ ഗവേഷകൻ അശൂരിന്റെ തലസ്ഥാനമായ നിനവേ പട്ടണം ഭൂഗർഭ ഗവേഷണം നടത്തി. അങ്ങനെ ഭൂഗർഭ ഗവേഷണം നടത്തിയപ്പോൾ ആയിരക്കണക്കിന് ശിലാലിഖിതങ്ങൾ അദ്ദേഹത്തിന് കിട്ടി. അതിൽ അനേക ശിലകളിൽ അശൂർ രാജാക്കന്മാരുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ പേരുകളുടെ കൂട്ടത്തിൽ അശൂർ രാജാവായ സാർഗോന്റെ പേരും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, സാർഗോണെ കുറിച്ച് മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ള അനവധി നിരവധി ശിലാഫലകങ്ങൾ അദ്ദേഹത്തിന് കിട്ടി. അത് പുരാവസ്തു ഗവേഷക വിഭാഗത്തിന് കൈമാറി. അങ്ങനെ ശാസ്ത്ര ലോകം ഒന്നടങ്കം അംഗീകരിച്ചു. യശയ 21 പറയുന്ന സാർഗോൺ എന്ന രാജാവ് ജീവിച്ചിരുന്നു, അശൂരിനെ ഭരിച്ചിരുന്നു എന്ന്. ഇന്ന് രാത്രി സന്ദർഭോചിതമായി ഒരു കാര്യം അവിടെ നിന്ന് ഞാൻ പറഞ്ഞു മുൻപോട്ട് പോകട്ടെ. സഹൃദയരായ ശ്രോതാക്കളെ, നാം ജീവിക്കുന്ന കാലഘട്ടം വിജ്ഞാന വിസ്ഫോടനം നടക്കുന്ന കാലഘട്ടം, ശാസ്ത്രീയ പുരോഗതിയുടെ കാലഘട്ടം, വിജ്ഞാനത്തിന്റെ നീട്ടിയ വിരൽ തുമ്പുകൊണ്ട് മനുഷ്യൻ പ്രപഞ്ചത്തെ മുഴുവൻ തിരിക്കുന്ന കാലഘട്ടം, അന്യഗ്രഹങ്ങളിലേക്ക് മനുഷ്യനെ പറിച്ചു നടാൻ അശ്രാന്ത പരിശ്രമം നടത്തുന്ന കാലഘട്ടം. എന്നാൽ ശാസ്ത്രത്തോടുള്ള മുഴുവൻ ആദരവും നിലനിർത്തി ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ശാസ്ത്ര മനുഷ്യ, നിന്റെ തലച്ചോർ എത്ര വളർന്നാലും വിജ്ഞാന വിസ്ഫോടനം ഇവിടെ സംഭവിച്ചാലും നിന്റെ തലച്ചോർ എത്ര വികസിച്ചാലും ഇതുവരെ പിശകുണ്ടെന്ന് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയാതെ ഇരുന്നതും ഇനി നാളെയുടെ നീളയിൽ ഒരു പിശകുണ്ടെന്ന് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്തതുമായ ഏക വിശ്വാസ പ്രഖ്യാപന രേഖ, അത് വിശുദ്ധ വേദപുസ്തകം മാത്രമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. എന്തിനാ ഞാൻ ആ ഉദാഹരണം പറഞ്ഞത്? ആയിരക്കണക്കിന് കൊല്ലങ്ങൾ ആ ശിലാലിഖിതങ്ങൾ മണ്ണിനടിയിൽ കിടന്നിട്ടും അതിൽ എഴുതിയ അക്ഷരങ്ങൾ മാഞ്ഞുപോയില്ല. എന്താ എഴുതിയ അക്ഷരങ്ങൾ മാഞ്ഞു പോകാഞ്ഞത്? അത് വജ്രമുന കൊണ്ട് എഴുതി, അത് ഇരുമ്പെടുത്താണ്ടി കൊണ്ട് എഴുതി. അപ്പൊ ഇരുമ്പെടുത്താണ്ടി കൊണ്ട് എഴുതിയാൽ, വജ്രമുന കൊണ്ട് എഴുതിയാൽ ആയിരക്കണക്കിന് കൊല്ലം മണ്ണിൽ കിടന്നാലും മാഞ്ഞു പോകില്ല, തീയിൽ കൊണ്ടിട്ടാലും മാഞ്ഞു പോകില്ല. അപ്പൊ മനുഷ്യ, നിന്റെ പാപം ഇരുമ്പെഴുത്താണ്ടി കൊണ്ടും വജ്രമുന കൊണ്ടും എഴുതി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ലളിതമാ, ഇത്രയേ ഉള്ളൂ. നിന്റെ സൂത്രപ്പണി കൊണ്ടൊന്നും നിനക്ക് മായിച്ചു കളയാൻ പറ്റുന്നതല്ല പാപത്തിന്റെ കനത്തകറ. അത് കഴുകിക്കളയാൻ ഗൗരവമായൊരു രക്ഷാകര പദ്ധതി യേശു ക്രിസ്തുവിന്റെ ക്രൂശു മരണത്തിലൂടെ ദൈവം മനുഷ്യവർഗത്തിന് വേണ്ടി ഒരുക്കി. അത് പറയാന് ഞങ്ങൾ യോഗം ഇവിടെ ക്രമീകരിച്ചത്. അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. നമ്മുടെ യോഗത്തിൽ അത് പറയുന്നില്ലെങ്കിൽ ആ യോഗത്തിൽ ദൈവത്തിന് പ്രസാദമില്ല. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. അതവിടെ നിൽക്കട്ടെ, ദൈവത്തിന് സ്തോത്രം. അപ്പം പാപം അത്ര ഗൗരവമാണെങ്കിൽ അടുത്ത പ്രധാന ഒരു ചോദ്യമുണ്ട്. എപ്പോൾ എനിക്ക് ഏതായാലും 9 മണിക്ക് നിർത്തണം. അതുകൊണ്ട് വളരെ വേഗത്തിൽ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോകുക. അടുത്തൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. എൻ്റെ പാസ്റ്ററേ, ഞങ്ങൾക്ക് യേശുവിനെ വേണോ? യേശുവിന് ആവശ്യമില്ലാത്ത വല്ല മനുഷ്യരും ഉണ്ടോ? യേശുവിലൂടെ ദൈവമൊരുക്കിയ പാപപരിഹാരം ആവശ്യമില്ലാത്ത, രക്ഷ ആവശ്യമില്ലാത്ത ഏതെങ്കിലും പരമപരിശുദ്ധന്മാരായ മനുഷ്യരുണ്ടോ? അത് ന്യായമായൊരു ചോദ്യമല്ലേ? അതിന് മറുപടി പറയണ്ടേ? പറയണം. പറയാ, 90-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യത്തിൽ പഴയ നിയമത്തിന്റെ മധ്യസ്ഥൻ മോശപാടുന്നൊരു പാട്ട്. എന്താ പാടുക? നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. എന്താ മോശപാടുന്നത്? നീ അവരുടെ അകൃത്യങ്ങളെ എന്നല്ല, അവരുടെ രഹസ്യ പാപങ്ങളെ എന്നല്ല, ഞങ്ങളുടെ അകൃത്യങ്ങളെ, ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ. മോശയെ പോലെ ഒരു മനുഷ്യന് പാപബോധം തോന്നുക എന്ന് പറയുന്നത് അല്പം അസംഭവ്യമായ കാര്യമാണ്. ആരാണ് ആ മനുഷ്യനെന്ന് 3 കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ആ ദൈവ മനുഷ്യൻ ദൈവത്തിൻ്റെ നിയോഗത്താൽ മിസ്രയീമിൽ നിന്ന് ഇസ്രായേലുമായി കനാനിലേക്ക് പോകുകയാണ്. പക്ഷെ മാർഗ തടസ്സമായി മുൻപിൽ ചെങ്കടൽ ഒഴുകുകയാണ്. അദ്ദേഹത്തിന് മുമ്പ് ആരും വടി നീട്ടി കടൽ പിളർത്തിയതായി അദ്ദേഹം കേട്ടിട്ടില്ല. എന്നാൽ ദൈവം അദ്ദേഹത്തിനും നിയോഗം രൂപം കൊടുത്തു, കടലിനു മീതെ വടി നീട്ടാൻ തന്റെ കരം നീട്ടാൻ. ആ ദൈവ മനുഷ്യൻ കരം നീട്ടിയപ്പോൾ, വടി നീട്ടിയപ്പോൾ ചെങ്കടൽ രണ്ടായി പിളർന്നു മാറി. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് മോശ വടി നീട്ടിയപ്പോൾ ആ കടൽ പിളർന്നെന്ന്. പക്ഷെ ഞാൻ പറയാം, നിങ്ങൾ വേദപുസ്തകം പഠിച്ചു വരുമ്പോൾ വേറൊരു വാക്യമുണ്ട്, മോശയുടെ കരത്തോടുകൂടെ ദൈവത്തിന്റെ കരവും വന്നു. കരം മനുഷ്യന് കാണാൻ പറ്റുന്ന കരം ചെങ്കടലിന് മുകളിൽ ഉയർന്നു നിൽക്കുന്നത് മോശയുടെ അച്ചരീക കരമാണെങ്കിൽ മോശയുടെ കരം നീണ്ടതുകൊണ്ടല്ല ചെങ്കടൽ രണ്ട് സൈഡിലേക്ക് പിൻവാങ്ങിയത്. ആ ബലഹീന മനുഷ്യൻ വിശ്വാസത്താൽ തമ്പുരാന്റെ നിയോഗമേറ്റെടുത്ത് പ്രതിസന്ധിക്കും മുകളിലേക്ക് കരം നീട്ടിയപ്പോൾ ആ കരത്തിനു മുകളിൽ എന്റെ തമ്പുരാന്റെ കരം വന്ന് മാർഗ തടസ്സമായി നിന്ന് പ്രതിസന്ധിയെ എന്റെ ദൈവം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, ദൈവത്തിന്റെ നിയോഗത്തിനും ദൈവത്തിന്റെ ശബ്ദത്തിനും നീ സ്റ്റെപ്പെടുത്തു വെച്ചിട്ടും പ്രതീക്ഷിക്കാത്ത ചില പ്രതിസന്ധികളുടെ നടുവിൽ ഇന്ന് രാത്രി എന്തു ചെയ്യണം എന്നറിയാതെ വ്യാകുലപ്പെടുകയും നിരാശപ്പെടുകയും ചെയ്യുന്ന ചിലരോട് ദൈവാത്മാവ് പറയുന്നു, തമ്പുരാന്റെ നിയോഗത്തിനും ദൈവത്തിന്റെ ശബ്ദത്തിനുമാണ് നീ ചുവടെടുത്തു വെച്ചതെങ്കിൽ നിനക്ക് തെറ്റിയിട്ടില്ല, നിനക്ക് പിഴക്കില്ല. നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ ആർക്കും കാണാത്തൊരു കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നു. അതിന്ന് രാത്രി നിന്നെ വിളിച്ച നിനക്ക് നിയോഗം തന്ന സർവശക്തന്റെ കരമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി ദൈവത്തെ സ്തുതിക്കൂയ. മോശയ്ക്ക് മുമ്പ് ആരും കടൽ വടി നീട്ടി പിളർത്തിയിട്ടില്ല. മോശയ്ക്ക് ശേഷവും ആരും വടി നീട്ടി കടൽ പിളർത്തിയിട്ടില്ല. തനിക്ക് മുമ്പോ തനിക്ക് ശേഷമോ മറ്റാരും ചരിത്രത്തിൽ ചെയ്തിട്ടില്ലാത്ത ഒരത്ഭുതം ചെയ്ത മനുഷ്യനാണ് മോശ. ഇവിടുന്ന് കരങ്ങൾ ഉയർന്ന് നന്ദിയോടെ സ്തോത്രം പറ. ആരാണ് മോശ? പറയാം. ആ മനുഷ്യന്റെ ഭാര്യക്കെതിരെ അദ്ദേഹത്തിന്റെ പെങ്ങളൊക്കെ ചില കമന്റ്സ് പാസാക്കി. ഞാനാണെങ്കിൽ ദൈവമേ 10-30 ലക്ഷം ജനത്തിന്റെ നേതാവാ ഞാൻ, എന്റെ കൂടപ്പുറപ്പുകൾ തന്നെ എനിക്കെതിരായല്ലോ, മനുഷ്യന്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ഈ വിഷയത്തിൽ അങ്ങ് ഇടപെടണേ, ഇടപെടാതെ ഞാൻ വെള്ളം കുടിക്കത്തില്ലെന്ന് പറഞ്ഞ് ഞാനാണ് ഉപവസിച്ചേനെ, പ്രാർത്ഥിച്ചേനെ, ദൈവത്തെ നിരന്തരമായി ശല്യപ്പെടുത്തിയേനെ. പക്ഷെ മോശ ഉപവസിച്ചില്ല, പ്രാർത്ഥിച്ചില്ല, ആ വിഷയത്തിൽ ഇടപെടാൻ ദൈവത്തോട് ആവശ്യപ്പെട്ടുമില്ല. എന്നാൽ മോശ ആവശ്യപ്പെടാതെ ആ വിഷയത്തിൽ ഇടപെടാൻ ദൈവം തീരുമാനിച്ചു. ഇന്ന് രാത്രി എഴുതി വെച്ചോ, അടിയന്തരമായി ദൈവം ഇടപെട്ടാലേ നിന്റെ ചില വിഷയങ്ങൾക്ക് നീക്കുപോക്കുള്ളൂ എന്നുണ്ടെങ്കിൽ, നീ ചിന്തിക്കുന്നതിനേക്കാൾ വേഗതയിൽ, നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ശീഘ്രഗതിയിൽ നിനക്ക് വേണ്ടി ചലിക്കുന്നൊരു സിംഹാസനമുണ്ടെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് പ്രവചനമായി ദൂത് വിളിച്ച് പറയുന്നു. എത്ര പേർക്ക് രാത്രി ആമേൻ പറയാം പറ്റും? അവർക്കായി രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പോരാ, ശബ്ദമുയർത്തി ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്ക്. മോശ ആവശ്യപ്പെടാതെ, മോശ പ്രാർത്ഥിക്കാതെ ദൈവാവിഷയത്തിൽ ഇടപെട്ടു. സ്വന്തം കൂടപ്പിറപ്പാണെന്നുള്ള പരിഗണന കൊടുക്കാതെ, സ്വന്തം രക്തമാണെന്ന് ചിന്തിക്കാതെ, സ്വന്തം രക്തം സ്വന്തം പെങ്ങൾ ആ ദൈവ മനുഷ്യനെതിരെയും അദ്ദേഹത്തിന്റെ ഭാര്യക്കെതിരെയും കമന്റ്സ് പാസാക്കിയപ്പോൾ മോശ ആവശ്യപ്പെടാതെ മിര്യാമിനെ ദൈവ ശിക്ഷിച്ചു കൊണ്ട് തന്റെ ദാസനോടുള്ള എന്റെ ദൈവത്തിന്റെ വിശ്വസ്തത എന്താണെന്ന് എന്റെ ദൈവം തെളിയിച്ചു കൊടുത്തു. ആ മനുഷ്യനാണ് മോശ. അടുത്തതാരാ മോശ? മോശ ആരാന്ന് പറയാ? കോരകന്റെ ഒക്കെ നേതൃത്വത്തിൽ 1250 പേര് ആ ദൈവ മനുഷ്യനെതിരെ കമ്മറ്റി കൂടി പ്രമേയം പാസാക്കി. അന്നത്തെ പ്രത്യേകത എന്താണെന്നറിയാമോ? മരിച്ചവരും മരിച്ചു കഴിയുമ്പോ ജീവിച്ചിരിക്കുന്നവർ കുഴിവെട്ടി അടക്കുകയാ പതിവ്. പണ്ടെല്ലാം അങ്ങനല്ലായിരുന്നു, മരിച്ചവരും മരിച്ചു കഴിയുമ്പോ ജീവിച്ചിരിക്കുന്നവർ കുഴിവെട്ടി അടക്കുന്ന പതിവ്. ഇന്നല്ലേ സംവിധാനങ്ങളൊക്കെ വർദ്ധിച്ചത്, നമുക്ക് നല്ല സെല്ലുകളായി, നല്ല കല്ലറകളായി. പക്ഷേ അന്ന് അങ്ങനല്ല, മരിച്ചവരും മരിച്ചു കഴിയുമ്പോ ജീവിച്ചിരിക്കുന്നവർ കുഴിവെട്ടി അടക്കുകയാ. പക്ഷേ മോശയ്ക്കെതിരെ കമ്മറ്റി കൂടിയ 250 പേരും മരിച്ചില്ല. അവരാരും മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരുന്നവരാരും കുഴിവെട്ടിയുമില്ല. അവരാരും മരിക്കാതെ, അവർക്കാർക്കും ആരും കുഴിവെട്ടാതെ അവരെ ഭൂമി ജീവനോടെ വിഴുങ്ങി കളഞ്ഞു. ഒന്നുകൂടെ പറയാം, അവര് മരിക്കാതെ ജീവനോടെ തന്നെ എന്റെ ദൈവം ഭൂമി പിളർത്തി, അവരെ വിഴുങ്ങിക്കൊടുക്കാൻ ഇടയായി. എന്താ അതിന്റെ കാരണം? തന്റെ ദാസനെതിരെ ആ തരം ചലിപ്പിച്ചവരെ, തന്റെ ദാസനെതിരെ വിരൽ ചൂണ്ടിയവരെ ശിക്ഷിച്ചുകൊണ്ട് തന്റെ ഭക്തനോടുള്ള തന്റെ നീതി എന്താണെന്ന് തെളിയിച്ച ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവമെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും പകരം ചെയ്യാതെ നീതിയോടെ വിധിക്കുന്നവന്റെ കയ്യിൽ നിന്റെ കാര്യം എറിഞ്ഞുകൊടുത്ത് ക്ഷമയോടെ നീ കാത്തിരിക്കുമെങ്കിൽ സമയം വരുമ്പോൾ നീതിയോടെ വിധിച്ച് നിന്റെ നീതിയെ മധ്യാഹ്നം പോലെ പ്രകാശിപ്പിക്കാൻ ഈ രാത്രി തമ്പുരാന് പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരോട് ശക്തമായ ദൂത് വിളിച്ചു പറയുന്നു. എത്ര പേർക്ക് രാത്രി സന്തോഷമുണ്ട്? കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. ആ മനുഷ്യനെ മോശകെട്ടോ, അദ്ദേഹം പാടുക, നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിൽ, ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിൽ വെച്ചിരിക്കുന്നു. നമുക്ക് മോശയോട് ചോദിക്കാം, മോശേ താങ്കൾക്ക് പാപബോധം തോന്നുന്നുണ്ടോ? ഉണ്ട്, പാപബോധം തോന്നുന്നുണ്ട്. എന്താ പാപബോധം തോന്നാൻ കാരണം? 90-ാം സങ്കീർത്തനം മോശ എഴുതുന്നത് തന്റെ ജ്യേഷ്ഠ സഹോദരനായ അഹരോന്റെ നിര്യാണ സമയത്ത് വെട്ടിയിട്ട മരക്കഷണം പോലെ എങ്ങോട്ട് തിരിച്ചു കടത്തിയാലും അങ്ങനെ തന്നെ കിടക്കും അഹരോൻ. ശ്രദ്ധിക്കുക, സ്വന്തം കൂടപ്പറപ്പിന്റെ നിർജീവമായ ശരീരത്തിന് മുമ്പിൽ നിൽക്കുമ്പോ മോശ തേങ്ങളോടെ ആ പാട്ട് പാടാൻ ഒരു കാരണമുണ്ട്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവിയ, സംഖ്യ, ആവർത്തനം, പഞ്ചഗ്രന്ഥങ്ങൾ എഴുതിയതും മോശയാൾ. പഞ്ചഗ്രന്ഥങ്ങൾ മോശ എഴുതുമ്പോൾ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ആദാമിനോട് ദൈവം പറഞ്ഞ കൽപ്പന, ഏത് കൽപ്പന? നീ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, പിന്നാൽ തിന്നുന്ന നാളിൽ നീ മരിക്കും. പാപത്തിന്റെ ശമ്പളമായ മരണമെന്ന വിഷയത്തെ കുറിച്ച് ആദാമിനോട് ദൈവം പറഞ്ഞത് പുസ്തകത്തിൽ എഴുതിയതും മോശയാ. പക്ഷേ ആദാമിനോട് ദൈവം പറഞ്ഞ കൽപ്പന പാപത്തിന്റെ ശമ്പളമായ മരണം പുസ്തകത്തിൽ എഴുതിയപ്പോൾ അതെത്ര ഗൗരവമുള്ളതാണെന്ന് മോശയ്ക്ക് മനസ്സിലായില്ല. എന്നാൽ സ്വന്തം കൂടപ്പുറപ്പ് മരിച്ചപ്പോഴാണ് മരണം എത്ര വേദനാജനകമാണ്, വേർപാട് എത്ര കനത്ത നഷ്ടമാണെന്ന് മോശയ്ക്ക് മനസ്സിലായത് സ്വന്തം കൂടപ്പുറപ്പിന്റെ വേർപാടില്ല. അവിടെ നിന്നുകൊണ്ട് മോശ ഓർക്കുകയാണ്, എന്റെ ചേട്ടൻ ഈ കിടപ്പ് കിടക്കാൻ കാരണം പാപത്തിന്റെ ശമ്പളമാണ് മരണമെങ്കിൽ അവൻ ഈ കിടപ്പ് കിടക്കാൻ കാരണം പാപമാ. ഇന്നെന്റെ ചേട്ടൻ ഈ കിടപ്പ് കിടക്കണമെങ്കിൽ നാളെ ഞാനും കിടക്കേണ്ടി വരും. അതിന്റെ കാരണവും മറ്റൊന്നുമല്ല, മരണം പാപത്തിന്റെ ശമ്പളമാണെങ്കിൽ ചെങ്കടൽ തുറന്നവനാണെങ്കിലും എനിക്ക് വേണ്ടി ദൈവം തന്റെ വിശ്വസ്തത വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും, തമ്പുരാന്റെ നീതി എന്റെ മേൽ വെളിപ്പെട്ടിട്ടുണ്ടെങ്കിലും, അത് ഞാൻ പാപിയല്ലാത്തത് കൊണ്ടല്ല, എന്റെ വിശുദ്ധിയുടെ ആധിക്യം കൊണ്ടല്ല, എന്റെ മേലുള്ള ദൈവകരുണയുടെ അനർഗണമായ പ്രവാഹമാണ്. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നു? അവര് കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാനത് ഇങ്ങനെ പറയാം, നിങ്ങൾക്ക് യേശുവിനെ വേണ്ട, നിങ്ങൾക്ക് യേശുവിലൂടെ ദൈവം ഒരുക്കിയ രക്ഷ വേണ്ട. പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ മനുഷ്യനല്ലാതിരിക്കണം, നിങ്ങൾ മരിക്കരുതാത്ത മനുഷ്യനായിരിക്കണം. എന്നിട്ട് ഓപ്പോസിറ്റ് ഞാൻ പറയുന്നു, അതിന്റെ മറുവശം ഞാൻ പറയുന്നു, നിങ്ങൾ ഒരു മനുഷ്യനാണെങ്കിൽ ഇന്ന് രാത്രി സുഹൃത്തെ അടുത്ത സെക്കൻഡിൽ മരണം നിന്നെ പിടികൂടുമോ എന്നറിയാൻ കഴിയാത്ത, അടുത്ത സെക്കൻഡിൽ എന്തും നടക്കും എന്നറിയാൻ കഴിയാത്ത കേവലം ഒരു മനുഷ്യ കൃമിയാണ് ഇന്ന് രാത്രി നിങ്ങളെങ്കിൽ. നിങ്ങളുടെ മതം ഞങ്ങൾക്ക് വിഷയമല്ല, നിങ്ങളുടെ പേര് വിഷയമല്ല, നിങ്ങളുടെ സമുദായം വിഷയമല്ല, ഇത് മതപ്രഭാഷണമല്ല, ഇതൊരു വ്യക്തിയെ കുറിച്ചുള്ള അസന്നിഗ്ധമായ പ്രഖ്യാപനമാണ്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങളൊരു മനുഷ്യനാണോ, നിങ്ങൾ മരണത്തിന് കീഴ്പ്പെടേണ്ട ഒരു വ്യക്തിത്വമാണോ, ഇന്ന് രാത്രി നിങ്ങൾക്ക് യേശുവിനെ കൂടിയേ പറ്റൂ, യേശുവിലൂടെ ദൈവം ഒരുക്കിയ രക്ഷ സ്വീകരിച്ചേ പറ്റൂ. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നു? അവർക്ക് അനുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിനെ സ്തുതിക്ക. സമയം അവിടെ അനുവദിക്കാത്തത് കൊണ്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് ഞാൻ എടുത്തു ചാടുക. ഉപദേശിയെ, മനുഷ്യർക്കെല്ലാം പാപപരിഹാരം വേണമെങ്കിൽ അടുത്ത മാർഗം ഇതാ, പാപത്തിനുള്ള പരിഹാര മാർഗം ഇതാ. ഇന്ന് രാത്രി ഞാനിവിടെ സുവിശേഷം പ്രസംഗിക്കുന്നത് ഉദ്ദേശ്യമൊന്നുമില്ല, അത് തമ്പുരാൻ മാത്രം അറിയുന്നു. ഇന്ന് രാത്രി ഈ ശബ്ദ സംവിധാനം സംവിധാനങ്ങൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു. അഭിഷക്തന്മാർ ഇവിടെ വന്നു, ധാരാളം ദൈവമക്കൾ മഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നു. ഞങ്ങൾ പറയുന്നു, ഈ സുവിശേഷം പ്രസംഗിക്കാൻ ആവേശത്തോടെ ഇവിടെ കോടി വരാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരൊറ്റ പ്രേരക ശക്തിയേ ഉള്ളൂ. എന്താണതെന്നറിയാമോ? മനുഷ്യൻ പാപിയാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു പുസ്തകമല്ലിത്. മനുഷ്യന്റെ പാപത്തിന് എന്താ പരിഹാരമെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന ഒരൊറ്റ പുസ്തകം, അത് വിശുദ്ധ വേദ പുസ്തകം മാത്രമാണെന്ന് വിശ്വസിക്കാൻ ഭാഗ്യം കിട്ടിയ യുവക്കൾ ഇന്ന് രാത്രി കരമുയർത്തി. നിങ്ങൾക്ക് എത്രയും ശബ്ദമുണ്ടോ അത്രയും ശബ്ദത്തിൽ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യ. അടുത്ത വധത്തിലേക്ക് ഞാൻ എടുത്തിയാടട്ടെ. എന്താണ് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം? എന്റെ യേശുവിന്റെ ക്രൂശന്റെ ചുവട്ടിലേക്ക് ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. വായിക്കാം ഒന്ന് പത്രോസിന്റെ ലേഖനം 2:24 ഇരുപത്തിനാലാമത്തെ വാക്യം. രണ്ട് വാക്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് തരാം. ഒന്ന് പത്രോസ് 2:24,
നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു.
ഹല്ലേലൂയാ. അതിനു മുമ്പ് 2 കൊരിന്ത്യലേഖനം 5:21 കൂടെ ഒന്ന് വായിച്ചോട്ടെ. 2 കൊരിന്ത്യലേഖനം 5:21 കൂടെ ഒന്ന് വായിച്ചു.
പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടത് അവൻ നമുക്ക്
വേണ്ടി പാപമാക്കി. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. സഹോദരങ്ങളെ, ഞാൻ ക്രൂശീകരണം പലയിടത്തും പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, എന്നാൽ ഇന്ന് രാത്രി ആ ക്രൂശിനെ ഞാൻ ഒന്നുകൂടെ ഉയർത്തുകയാണ്. നമുക്കറിയാം, 4 ലോകൈക സാമ്രാജ്യമായ റോമൻ സാമ്രാജ്യം, ആ റോമൻ സാമ്രാജ്യത്തിന്റെ ഭരണഘടനയുടെ ചുവട് പിടിച്ചാണ് ബ്രിട്ടീഷുകാരുടെ ഭരണഘടനയുണ്ടായത്. ബ്രിട്ടീഷുകാരുടെ ഭരണഘടനയുടെ ചുവട് പിടിച്ചാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടനയുണ്ടായത്. നമ്മുടെ ഭരണഘടനാ ശില്പികളൊക്കെ വിഭാവന ചെയ്ത ഒരു പരമാർത്ഥമുണ്ട്. ഏതാണ് ആ പരമാർത്ഥം? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ആ ഭരണഘടനയുടെ കാവൽ ഭടനാണ് പന്തിയോസ് പീലാത്തോസ്. പീലാത്തോസ് എന്ന ന്യായാധിപന്റെ മുമ്പിൽ യേശുവിനെ വിസ്താരത്തിന് കൊണ്ടുവന്നു. 5 കോടതി, 6 വിസ്താരം. 1 ഹന്നാവ്, 2 കയ്യപ്പാവ്, 3 യഹൂദ മത കോടതിയായ സന്നിധി സംഘം, 4 പീലാത്തോസ്, 5 ഹെരോദാവ്, വീണ്ടും പീലാത്തോസ് എന്ന ന്യായാധിപന്റെ കൽത്തളത്തിൽ 6 വിസ്താരത്തിന് എന്റെ രക്ഷിതാവിനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും പീലാത്തോസ് യേശുവിനെ വിസ്തരിച്ചു. അവസാന ന്യായാധിപൻ പറയുന്നു, യേശു നിരപരാധി, യേശു യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല. ഇന്ന് രാത്രി മനസാക്ഷിയുള്ള സഹൃദയരായ ശ്രോതാക്കളോട് ഞാൻ ചോദിക്കുന്നു, എന്റെ രക്ഷിതാവ് നിരപരാധി എന്ന് പറഞ്ഞിട്ട്, യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട്, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന കർശന നിബന്ധനകളുള്ള വ്യവസ്ഥയുള്ള ആ ഭരണഘടന കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കാൻ ബാധ്യസ്ഥനായ പീലാത്തോസ് എന്ന ന്യായാധിപൻ ഇവിടെ സംശയത്തിന്റെ ആനുകൂല്യമൊന്നും കൊടുക്കണ്ട. വിസ്താരത്തിൽ തനിക്ക് മനസ്സിലായി, യേശു യാതൊരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന്. അടുത്തത് സംശയാതീതമായി ആ കോടതിയിൽ നിന്ന് മുഴങ്ങണ്ട. നീതിബോധ ശബ്ദം എന്താണ്? യേശു നിരപരാധിയായതുകൊണ്ട്, യേശു കുറ്റം ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് യേശുവിനെ വെറുതെ വിടുന്നു. അതല്ലേ ആ നീതിന്യായ കോടതിയിൽ നിന്ന് മുഴങ്ങണ്ട നീതിബോധ ശബ്ദം? പക്ഷെ ലോക ചരിത്രത്തിൽ ഇതുവരെ കേട്ട് കേൾവിയില്ലാത്തൊരു വിധി അന്നന്റെ യേശുവിന്റെ കാര്യത്തിൽ പീലാത്തോസിന്റെ കൽത്തളത്തിൽ നടന്നു. പീലാത്തോസ് പറയുന്നു, യേശു നിരപരാധി, യേശു യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല. അടുത്തത് പീലാത്തോസ് പറയുന്നത്, യേശുവിനെ വെറുതെ വിടുന്നു എന്നല്ല, യേശുവിനെ കൊണ്ടുപോയി ക്രൂശിക്കുന്നു. ക്രൂശിക്കുക. ഇന്ന് രാത്രി അനക്കരയുടെ വിവിധ സ്ഥലങ്ങളിൽ ഈ ഉച്ചഭാഷണിയുടെ ശബ്ദസീമയിൽ എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാവേ, ഞാൻ താങ്കളോട് ചോദിക്കുന്നു, എന്തുകൊണ്ട് പീലാത്തോസ് എന്ന ന്യായാധിപൻ യേശു നിരപരാധി എന്ന് പറഞ്ഞിട്ട്, യേശു കുറ്റം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ട് യേശുവിനെ വെറുതെ വിട്ടില്ല? കാരണം മറ്റൊന്നുമല്ല, അത് പീലാത്തോസിന്റെ തീരുമാനമായിരുന്നില്ല, പിന്നെ സ്വർഗീയ കോടതിയുടെ നിർണയമായിരുന്നു. ഏതാണ് ആ നിർണയം? പാപമറിയാത്ത യേശുവിനെ മനുഷ്യ നിനക്ക് പകരം പാപമാക്കിക്കൊണ്ട് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയ പാപപരിഹാരം പരിഹാര മാർഗമാണ് എന്റെ യേശു എന്ന് ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ഈ മണ്ണിൽ പറയാൻ ദൈവകൃപ തന്നതുകൊണ്ട് സ്തോത്രം പറയാൻ എത്ര കരങ്ങൾ ഇവിടെ ഉയരും. കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഒന്ന് പത്രോസ് 2:24 വായിക്കുന്നു, പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടുന്നതിന് യേശു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു. ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അവിടെ എന്റെ മാന്യ ശ്രോതാക്കളുടെ കാല് പിടിച്ച് ഞാൻ അപേക്ഷിക്കുന്നു, യേശു ക്രൂശു ചുമന്നു. സത്യം സത്യം സത്യം, എന്നാൽ ക്രൂശിലല്ല എന്റെ പാപം ചുമന്നത്, തന്റെ ശരീരത്തിലാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയാം, മറ്റൊന്നിനെയും മറ്റാരെയുമല്ല ആരാധിക്കേണ്ടത്, യേശുവിനെയാണ് ആരാധിക്കേണ്ടത്. യേശു മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. എത്ര പേർക്ക് ഇന്ന് രാത്രി അതിൽ ദൈവത്തോട് നന്ദിയുണ്ട്? കരം ഉയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ ഈ രാത്രി കർത്താവിനെ സ്തുതിക്കുക. ഈ രാത്രി ഞാൻ നിങ്ങളെ പീലാത്തോസിന്റെ കൽത്തളത്തിന്റെ അകത്തേക്ക് വിളിക്കുകയാണ്. തലയിൽ മുൾക്കിരീടം ചൂടപ്പെട്ടവനായി, കണ്ണ് കെട്ടി തള്ളപ്പെട്ടവനായി, മുഖത്തെ താടി രോമങ്ങൾ നാണയത്തൊട്ടുകൊണ്ട് പിഴുതെടുക്കപ്പെട്ടവനായി, മുഖത്തും മനുഷ്യക്രിമികൾ കാർക്കിച്ചു തുപ്പുമ്പോൾ ആ തുപ്പലിനും എന്റെ രക്ഷിതാവ് മുഖം മറച്ചില്ല. ഇന്ന് രാത്രി സഹോദര സത്യം നിനക്കറിയില്ലേ? സഹോദരി സത്യം നിനക്കറിയില്ലേ? വേർപെട്ടുള്ള ആരാധന, സ്നാനമെന്ന സത്യം, വിശ്വാസത്താലുള്ള നീതീകരണം എല്ലാം നിനക്കറിയില്ലേ? പല സത്യങ്ങളും വർഷങ്ങളായി വർഷങ്ങളായി നിന്റെ മുമ്പിൽ തെളിയിക്കപ്പെട്ട് കിട്ടിയിട്ടും എറാ വെളിപ്പെടുത്തപ്പെട്ട സത്യത്തിന് മുമ്പിൽ നീ ഇറങ്ങി വരാത്തതിന്റെ കാരണം ദൈവത്തിന് സ്തോത്രം, ആത്മാഭിമാനം എന്ന ദുരഭിമാനമല്ലേ? എന്നാൽ ഇന്ന് രാത്രി പീലാത്തോസിന്റെ കൽത്തളത്തിന്റെ അകത്തേക്ക് നീ ഒന്നും നോക്ക്. എന്റെ രക്ഷിതാവിന്റെ മുഖത്ത് മനുഷ്യക്രിമികൾ കാർക്കിച്ചു തുപ്പുമ്പോഴും ആ തുപ്പലിനും മുഖം മറയ്ക്കാതിരുന്നത് നിന്നോടുള്ള എന്റെ രക്ഷിതാവിന്റെ സ്നേഹാധിക്യം കൊണ്ടാ. നിനക്ക് വേണ്ടി അവന്റെ മുഖത്ത് തുപ്പലേൽക്കപ്പെട്ട് അവൻ അപമാനിതനായെങ്കിൽ അവനു വേണ്ടി ഈ മണ്ണിൽ യേശുവിനെ പ്രതി അപമാനം സഹിപ്പാൻ യോഗ്യത കിട്ടുന്നതിൽ ഈ രാത്രി ദൈവത്തിന് നന്ദി പറയാൻ തയ്യാറുള്ള ഏതെങ്കിലും ഒരു ദൈവവൈദൽ ഇവിടെ ഉണ്ടെങ്കിൽ അവർ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. യേശുവിന്റെ നാമത്തെ ഈ രാത്രി ഞാൻ ഇവിടെ ഉയർത്തുകയാണ്. പിലാത്തോസിന്റെ കൽത്തളത്തിന്റെ അകത്ത് രണ്ടിരുമ്പ് തൂണുകൾ. സഹോദരങ്ങളെ, ഞാനിതൊന്നും പ്രസംഗിക്കാൻ പറയുകയല്ല കേട്ടോ, എൻ്റെ വാക്കുകൊണ്ടോ എൻ്റെ അവതരണ ശൈലി കൊണ്ടോ എൻ്റെ ഏതെങ്കിലും ആംഗ്യങ്ങൾ കൊണ്ടോ എൻ്റെ രക്ഷിതാവിൻ്റെ ക്രൂശിന്ന് രാത്രി മറയപ്പെട്ടു പോകുന്നെങ്കിൽ, ക്രൂശിനേക്കാൾ എവിടെങ്കിലും എൻ്റെ വ്യക്തിപ്രഭാവം ഉയർന്നു നിൽക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ അതിനോട് തമ്പുരാനോട് ക്ഷമ ചോദിച്ച് ഈ രാത്രി യേശുവിൻ്റെ ക്രൂശിനെ ഞാൻ ശുശ്രൂഷിക്കുന്ന എൻ്റെ സഭയുടെ ഈ ഗ്രൗണ്ടിലെ പുൽപ്പറ്റിൽ ഇന്ന് രാത്രി ഞാൻ ഉയർത്തുകയാണ്. പീലാത്തോസിൻ്റെ കൽത്തളത്തിൻ്റെ അകത്ത് രണ്ടിരുമ്പ് തൂണുകൾ, ആ ഇരുമ്പ് തൂണുകളുടെ നടുവിൽ റാവോലെ എൻ്റെ രക്ഷിതാവിനെ വളച്ചു നിർത്തിയിരിക്കുന്നു. രണ്ട് പടയാളികൾ, ഒരാൾ അവിടെ ഒരാൾ ഇവിടെ നിൽക്കുന്നു. ഉണങ്ങിയ കുതിരയുടെ തോല് കൊണ്ടുള്ള റോമം ചാട്ടവാർ, ആ ചാട്ടവാറിൽ ഈയ കൊളുത്തുകളും എല്ലിൻ കഷണങ്ങളും ഘടിപ്പിച്ചിരിക്കുന്നു. പടയാളികളിൽ ഒരാൾ ആ ചാട്ടവാർ എന്റെ രക്ഷിതാവിന്റെ പുറത്തെ ലക്ഷ്യമാക്കി താഴേക്കെറിയുമ്പോൾ ഈയ കൊളുത്തുകളും എല്ലിൻ കഷണങ്ങളും മനുഷ്യാസ്ഥികളും ആ പച്ച മാംസത്തിലേക്ക് അസ്ത്രം കണക്കേ തുളച്ചു കയറി. പടയാളി ആ ചാട്ടവാർ മുകളിലെ പൊക്കുകയായിരുന്നില്ല, പൃഷ്ഠഭാഗത്തെ ലക്ഷ്യമാക്കി അച്ചാട്ടവാർ താഴേക്ക് വലിക്കുകയായിരുന്നു. റാവോലെ വളഞ്ഞു നിൽക്കുന്ന എന്റെ രക്ഷിതാവിന്റെ പുറത്തുകൂടെ ആ ചാട്ടവാർ പൃഷ്ഠഭാഗത്തെ ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ ആ പുറത്തെ മാംസത്തെ കീറി മുറിച്ച് പൃഷ്ഠഭാഗത്തെ ചാട്ടവാർ എത്തിയപ്പോൾ പടയാളി അത് വലിച്ചു പൊക്കിയെടുത്തു. പല പ്രാവശ്യത്തെ അടികഴിഞ്ഞപ്പോൾ എന്റെ യേശുവിന്റെ പുറത്തേക്കൊന്ന് നോക്കാമോ, മാംസമെല്ലാം അടർന്നു മാറിക്കിടക്കുകയാണ്. ഉഴുവുകാർ നിലമുഴുവുമ്പോൾ ചേർത്തെറിച്ചു മാറുന്നത് പോലെ പുറത്തെ മാംസം പത്തരിച്ച് തൂങ്ങി മറിഞ്ഞു മലർന്നു കിടക്കുകയാണ്. ആ തൂങ്ങി മലർന്നു കിടക്കുന്ന ആ മാംസത്തിന്റെ വിടവുകളിലേക്ക് ഇന്ന് രാത്രി നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ ബ്ലേഡ് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മാംസത്തിൽ നമ്മൾ മുറിവുണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് രക്തം ഒഴുകി വരുന്നത് പോലെ എന്റെ രക്ഷിതാവിന്റെ പുറത്തെ തൂങ്ങി മറിയപ്പെട്ട് കിടക്കുന്ന ആ മാംസത്തിന്റെ മുഴുവൻ വിടവുകളിലൂടെ രക്തം ഇങ്ങനെ ഒഴുകി വരികയാണ്. തൂങ്ങി മറിഞ്ഞു കിടക്കുന്ന ആ മാംസത്തിന്റെ വിടവുകളിലൂടെ ഒലിച്ചിറങ്ങി അവസാനം പീലാത്തോസിന്റെ കൽത്തളത്തിന്റെ അകത്ത് തളം കെട്ടി കിടക്കുന്ന ആ രക്തത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ആ രക്തത്തിന്റെ അകത്ത് എന്റെ രോഗശാന്തി എന്റെ തമ്പുരാൻ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതെങ്കിൽ അവന്റെ അടി പിണരാൻ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ അടി പിണരാലുള്ള അത്ഭുത രോഗശാന്തി ഇതിന്റെ അകത്ത് വ്യാപരിക്കട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് തരം ചലിപ്പിച്ച് കരമടിച്ച് ദൈവത്തെ എന്ന് ആരാധിക്ക. ഒരു വ്യക്തി പോലും ഈ രാത്രി മൗനമായിരിക്കാതെ എല്ലാ തരങ്ങളും ചലിപ്പിച്ച് എല്ലാ കരങ്ങളും അടിച്ച് ഈ രാത്രി ശക്തിയോടെ ദൈവത്തെ ആരാധിക്ക. അത്ഭുത രോഗശാന്തി ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി പുൽപ്പിറ്റിൽ നിൽക്കുമ്പോ എനിക്കൊരു ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നു. ഇത് ഞാൻ പ്രസംഗത്തിനായി വെറുതെ പറയുകയല്ല. ഇന്ന് രാത്രി ഈ പവിത്രമായ പുൽപ്പിറ്റിന്റെ മുഴുവൻ അന്തസത്തെയും ഉൾക്കൊണ്ട് ഇതിന്റെ വിശുദ്ധി ഇന്ന് രാത്രി പരിപാവനമായി സൂക്ഷിച്ചുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു, ഇതൊരാത്മനിയോഗത്തിന്റെ സന്ദേശമാണ്. ഇന്ന് രാത്രി നിന്നെ സൗഖ്യമാക്കാൻ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രിയും പര്യാപ്തമാണ്. യേശുവിന്റെ നാമത്തിന് ഇന്ന് രാത്രി നിന്നെ സൗഖ്യമാക്കാൻ കഴിയും. കൃത്രിമമായ ഒരാത്മിക ഉണർവല്ല, വചനത്തിന്റെ ശക്തിയാൽ ആത്മാവിന്റെ വ്യാപാരത്താൽ ഒരാത്മിക ആരാധന ഇതിനകത്ത് വെളിപ്പെടട്ടെ. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ഈ രാത്രി ശക്തിയോട് ദൈവത്തെ ആരാധിക്ക. അത്ഭുത രോഗശാന്തി ഈ രാത്രി ഇതിനകത്ത് വ്യാപരിക്കട്ടെ. രോഗാത്മാവെ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിന്നോട് കൽപ്പിക്കുന്നു, എന്റെ മാതാക്കളുടെ ശരീരം വിട്ട്, എന്റെ പിതാക്കന്മാരുടെ ശരീരം വിട്ട്, എന്റെ കുഞ്ഞുങ്ങളുടെ ശരീരം വിട്ട്, എന്റെ സഹോദരി സഹോദരന്മാരുടെ ശരീരം വിട്ട്, ഇന്ന് രാത്രി നിന്റെ രോഗത്തിന്റെ കെട്ടികൾ നിന്റെ രോഗത്തിന്റെ ശക്തികൾ അഴിഞ്ഞുമാറട്ടെ യേശുവിൻ നാമത്തിൽ. യേശുവിൻ രക്തത്താൽ ഇന്ന് രാത്രി അത്ഭുത രോഗശാന്തി ഇതിന്റെ അകത്ത് നടക്കട്ടെ. Glory Jesus. Glory Jesus. Glory Jesus. Glory Jesus. Glory Jesus. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി സ്തോത്രം പറയാ. ഇന്ന് രാത്രി ആത്മനിയോഗത്താൽ ഞാൻ അക്കാര്യം ഒന്നുകൂടെ വിളിച്ചു പറയും. അഭിഷക്തന്മാരെ, നാം അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങളും പ്രകൃതിയുടെ പ്രതിഭാസത്തിനുണ്ടാകുന്ന വ്യതിയാനങ്ങൾ നിമിത്തമാകണമെന്നില്ല. നാം അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങളും വിശ്രമരഹിതമായ ശിശൂഷ നിമിത്തമാകണമെന്നില്ല. നിന്റെ ശിശൂഷയെ കെട്ടുകെട്ടിക്കാൻ സമയത്തിനു മുമ്പേ നിന്നെ മണ്ണിൽ നിന്ന് പറഞ്ഞയക്കാൻ നിനക്കെതിരെ വ്യാപരിക്കുന്ന ഇരുളിന്റെ അധികാരങ്ങളുണ്ട്. ശിശൂഷയെ ഉന്നം വെച്ച് ഇന്ന് രാത്രി അഭിഷക്തന്മാരുടെ ശരീരങ്ങളെ രോഗാത്മാവായി ബന്ധിക്കാൻ ഏതെങ്കിലും ദുഷ്ടാശക്തി ഇന്ന് രാത്രി ഉയർന്നു നിൽക്കുന്നെങ്കിൽ പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്താൻ അധികാരം തന്ന യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി എന്റെ ശരീരത്തിൽ നിന്ന് ഈ അഭിഷക്തന്മാരുടെ ശരീരത്തിൽ നിന്ന് ഇന്ന് രാത്രി ആ രോഗത്തിന്റെ കെട്ടുകൾ പൊട്ടി മാറട്ടെ. ആ രോഗാത്മാവ് ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. എനിക്കറിയാം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് രാത്രി സമയമുണ്ടായിട്ട് വന്നവരല്ല, കെ ജെ തോമസിന്റെ പ്രസംഗം കേൾക്കാൻ വന്നവരല്ല, ഇവിടെ പ്രസംഗകരെ നോക്കിയല്ല നിങ്ങൾ വന്നത്. പ്രസംഗകരെ നോക്കി വന്നിരുന്നെങ്കിൽ നാള് കുറയുമായിരുന്നു. എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾ വന്നത് ദൈവപുത്രന്റെ സ്പർശനം അനുഭവിക്കാനാണെങ്കിൽ, യേശുവിന്റെ സന്നിധിയിലാണെങ്കിൽ, ഇന്ന് രാത്രി യേശുവിന്റെ സ്പർശനം അനുഭവിക്കാനാണെങ്കിൽ, ഈ രാത്രി ഞാൻ വിളിച്ചു പറയാം, നിന്റെ മുഖത്തെ സ്വർഗം ആദരിക്കും. ഇന്ന് രാത്രി തലമുറകളുടെ മേൽ രോഗാത്മാവായി വെളിപ്പെടുന്ന ആ രോഗത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഇപ്പോൾ യേശുവിൻ നാമത്തിൽ അഴിയട്ടെ. എത്ര പേർ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു? അഭിഷക്തന്മാരും ദൈവമക്കളും ഇന്ന് രാത്രി ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ചു കൊള്ളുക. ചില കുടുംബങ്ങൾക്കെതിരെ, ചില വ്യക്തികൾക്കെതിരെ, ചില തലമുറകൾക്കെതിരെ മാസങ്ങളായി വർഷങ്ങളായി പക്ഷികൾ കൂടുകെട്ടി താമസിക്കുന്നത് പോലെ രോഗാത്മാവായി ചില കുടുംബങ്ങളിൽ ചില വ്യക്തികളിൽ വ്യാപരിക്കുന്ന ചില ശക്തികൾ ഇന്ന് രാത്രി താഴടിക്കുമ്പോൾ കൂടും താഴെ പോകുന്നത് പോലെ, ചിതറിപ്പോകുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എന്നോട് പറയുന്നു, ചില രോഗശക്തികൾ ചില കുടുംബങ്ങളിൽ നിന്ന് ഇന്ന് രാത്രി അഴിഞ്ഞു മാറുന്നു. ഹല്ലേലൂയാ. ആത്മാവ് നിയോഗം തരുന്നവർ ദൈവത്തെ ആരാധിച്ചു. കൃത്രിമമായ ഒരു ഉണർവിന് വേണ്ടി ഞാൻ ഇവിടെ നിൽക്കുകയല്ല, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എനിക്കും നിയോഗം തരുന്നത് കൊണ്ട് പറയുകയാ. ഈ രാത്രി ശുശ്രൂഷ ഇവിടെ നടക്കാതിരിക്കാൻ ദുഷ്ടപിശാച് എനിക്കെതിരെ അവന്റെ പദ്ധതി തയ്യാറാക്കി. എന്നാൽ ഇന്ന് രാത്രി എന്നെ ഇവിടെ നിർത്തിയത് എന്റെ തമ്പുരാനെങ്കിൽ യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ചില രോഗാത്മാക്കൾ ഇതിന്റെ കഴിഞ്ഞു മാറുമോ? ഞങ്ങൾ ഒരുമിച്ച് കൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് യോഗത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ജനത്തെ തൊടട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി തലമുറകളെ തൊടട്ടെ. ഇപ്പോൾ തന്നെ ഇന്ന് രാത്രി ചില ശരീരത്തിൽ അത്ഭുത രോഗശാന്തി അനുഭവിക്കത്തക്ക നിലയിൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ചിലരെ തൊടുന്നു. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിനെ ഭാരമേറിയ മരക്കുരിശും ചുമലിലും എരിശിലേം തെരുവീതിയിലൂടെ നടന്നു നീങ്ങി രക്തത്തുള്ളികൾ ഇറ്റിട്ട് വീഴ്ത്തി. വലത്തോട്ടും ഇടത്തോട്ടും ഇടത്തോട്ടും വലത്തോട്ടും വീണുമണീറ്റും നടന്നു നീങ്ങുന്ന എന്റെ രക്ഷിതാവ് തലയോടിടമെന്ന ഗോൽഗൊത്ത മലയുടെ മുകളിൽ പ്രാണപ്രിയനെ കൊണ്ടുവന്നു. ക്രൂശിന്മേൽ കിടത്തി കൈകൾ രണ്ട് സൈഡിലേക്ക് വിരിച്ചു വെച്ചു. വിരിയപ്പെട്ട കൈകാലുകളിൽ ആടിയടിച്ചു, കാലുകളിൽ ആടിയടിച്ചു. ആ ക്രൂശെടുത്ത് കുഴിയിലേക്കിടുമ്പോ എൻ്റെ യേശുവിൻ്റെ അസ്ഥികളുടെ ബന്ധമെല്ലാം വിച്ഛേദിക്കപ്പെട്ടു. എൻ്റെ രക്ഷിതാവ് പ്രാണവേദനയിലായി. പക്ഷെ ക്രൂശിൽ കിടന്നുകൊണ്ട് അണക്കരക്കാരേ, എൻ്റെ യേശു പറഞ്ഞത് ഞാൻ ഇവിടം കൊണ്ട് തീർന്നെന്നല്ല, പിന്നെന്നതാ പറഞ്ഞത് സകലവും നിവർത്തിയായി. മനുഷ്യവർഗമേ, നിങ്ങളുടെ പാപപരിഹാരത്തിന് വേണ്ടുന്നതല്ല ഞാനിതാ നിവർത്തിച്ചിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ രാത്രി ദൈവത്തെ സ്തുതിക്ക. ഇത് പറഞ്ഞിട്ട് മുൾക്കിരീടം ചൂടിയ തല മറ്റൊരിടത്തും ചായ്ച്ചു വെക്കാൻ ഇടമില്ലാതിരുന്നതു സ്വന്തം തോളോട് ചായ്ച്ചു വെച്ച് പ്രാണനെ പിതൃസന്നിധിയിൽ സമർപ്പിച്ചു. അവസാനം ഒരു പടയാളി വന്ന് എൻ്റെ രക്ഷിതാവിൻ്റെ വിലാപ്പുറത്ത് കുത്തുമ്പോൾ രക്തം ഒഴുകുവാനില്ലാതിരുന്നിട്ട് വെള്ളമാണ് ഒഴുകിയത്. എവിടെ പോയി ആ രക്തം മുഴുവൻ? ആർക്കു വേണ്ടി ഒഴുക്കിയ രക്തം മുഴുവൻ? ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന മാന്യമിത്രങ്ങളോട് പറയാം, നിങ്ങൾക്കു വേണ്ടി യേശു തൻ്റെ പരിശുദ്ധ രക്തം മുഴുവൻ ഒഴുക്കി. വരിക, നമുക്ക് തമ്മിൽ വാദിക്കാം. നിന്റെ പാപം രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും ഞാൻ അതിനെ ഹിമം പോലെ വെളുപ്പിക്കുക. കരം ഉയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ ഈ രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യുക. വരിക, നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് പറയുമ്പോൾ ഒരു അഡ്വക്കേറ്റുമാർ തമ്മിൽ കോടതിയിൽ വാദപ്രതിവാദം നടത്തുന്ന കോലാഹലമല്ല. അതിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് വാ നമുക്ക് തമ്മിൽ ഒരു സന്ധിയിൽ ഏർപ്പെടാ, വാ നമുക്ക് തമ്മിൽ കാര്യം പറഞ്ഞു നീട്ടീർക്കാം. സഹോദരാ, ഇന്ന് രാത്രി ഞാൻ പറയുന്നു, എന്താണ് ആ വാക്കിന്റെ അർത്ഥമെന്നറിയാമോ? ദൈവത്തോട് മനുഷ്യൻ അടുക്കാൻ കഴിയാതിരുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അത് പാപമാണ്. യെശയ്യാ 59:1 രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ കൈകുറുതിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ ചെവി മന്ദമായിട്ടില്ല. നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ അകറ്റുന്നത് നിങ്ങളുടെ അകൃത്യങ്ങളാണ്, നിങ്ങളുടെ പാപമാണ്. മനുഷ്യ, നിനക്ക് എന്നോട് അടുക്കാൻ തടസ്സമായി നിന്നത് നിന്റെ പാപമാണെങ്കിൽ നിനക്ക് ഇനി എന്നോട് അടുക്കാൻ അതും ഒരു പ്രശ്നമായി ഞാൻ നിർത്തുന്നില്ല. ആ പ്രശ്നമെടുത്ത് എന്റെ പുത്രന്റെ ശരീരത്തു കൊടുത്ത് നിനക്ക് എന്നോട് അടുത്തു വരാൻ തടസ്സമായി നിന്ന പ്രശ്നത്തിനും ഞാനിത് പരിഹാരം വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഓടിവാ. നീ എത്ര പ്രാപിയാണെങ്കിലും നീ എത്ര കൊടും പാതകനാണെങ്കിലും നിന്നെ രക്ഷിക്കാൻ എനിക്ക് പദ്ധതിയുണ്ട്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ രാത്രി ദൈവത്തെ സ്തുതിക്കുന്നു. അവന്റെ പുത്രനായ യേശുവിന്റെ സകല പാപവും നമ്മെ ശുദ്ധീകരിക്കുന്നു, നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ചോരപ്പുഴയിൽ മുങ്ങിപ്പൊങ്ങി പാപമോചനം പ്രാപിച്ച ദൈവമക്കളുടെ കരം ഇന്ന് രാത്രി ഞാൻ ഇന്ന് കാണട്ടെ. പോരാ, ശബ്ദമുയർത്തി ആവേശത്തോടെ രാത്രി സ്തോത്രം പറയാം. യേശു ഒരിക്കൽ ഇവിടെ പ്രത്യക്ഷനായി. എന്തിന് പ്രത്യക്ഷനായി? പാപപരിഹാരം വരുത്തുവാൻ പ്രത്യക്ഷൻ ആയി. പാപപരിഹാരം വരുത്താൻ പ്രത്യക്ഷനായെന്ന് മാത്രമല്ല, പാപപരിഹാരം വരുത്തി. അവൻ വരുത്തിയതുകൊണ്ട് എനിക്ക് നീതീകരണം കിട്ടി. യേശു ഒരിക്കൽ പ്രത്യക്ഷനായതുകൊണ്ട് എനിക്ക് നീതീകരണം കിട്ടി. രണ്ട്, എന്ന് യേശു പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നു. എവിടെ? അത്യുന്നത ദൈവിക നീതിന്യായ കോടതിയിൽ. എപ്പോഴൊക്കെ? സദാ. ആർക്കു വേണ്ടി? എനിക്ക് വേണ്ടി. പക്ഷവാദം ചെയ്യുവാൻ ഇന്ന് പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നു. അവന്റെ പ്രത്യക്ഷതയല്ലേ ഇന്ന് രാത്രി ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുക? എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. എനിക്കത് വിശദീകരിക്കാൻ സമയം പോരാ. എന്നാൽ ഒരു കാര്യം സ്നേഹത്തോട് പറയാം. സഹോദര, താങ്കൾക്ക് ദൈവത്തോടടുക്കാൻ, സഹോദരി നിങ്ങൾക്ക് ദൈവത്തോടടുക്കാൻ, യേശുവിനെ പോലെ, യേശുവിൻ്റെ പരിശുദ്ധ രക്തം പോലെ വേറെ ഒരു മാധ്യമവും ഇല്ല. അതുകൊണ്ട് അസന്നിഗ്ധമായി ഞാൻ പറയുന്നു, എന്റെ ഭാഷയല്ല, പൗലോസിന്റെ ഭാഷ പറയുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ മധ്യസ്ഥൻ ഒരുവൻ മനുഷ്യനായി തീർന്ന് ക്രിസ്തു യേശു തന്നെ. യേശുവല്ലാതെ ഒരു മധ്യസ്ഥനില്ല, യേശുവിന് പകരം ഒരു പകരക്കാരനില്ല. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. അങ്ങനെ യേശു ഇന്നെനിക്ക് പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് വിശുദ്ധീകരണം കിട്ടിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമത്തേത് പറഞ്ഞ് നമുക്ക് നിർത്താം. മൂന്ന്, യേശുവിനെ പ്രത്യക്ഷനാകും. ഹലോ, പോരാ, ശബ്ദയോടെ കർത്താവിനെ സ്തുതിക്കാം. യേശുവിനെ പ്രത്യക്ഷനാകും. എനിക്ക് വേണ്ടി ഒരിക്കൽ പ്രത്യക്ഷനായപ്പോൾ നീതീകരണം കിട്ടി. ഇന്ന് പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് വിശുദ്ധീകരണം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇനി എന്തോ കിട്ടും? പാപം കൂടാതെ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി യേശു പ്രത്യക്ഷനാകും. ചിലർ പഠിപ്പിക്കുന്നത് പാപം കൂടാതെ യേശു വരുമെന്ന. യേശു പാപം കൂടാതെ വരാൻ യേശുവിൽ പാപമില്ല. ഒന്ന് സ്തോത്രം പറ, യേശു പാപം ചെയ്തിട്ടില്ല, യേശു പാപം അറിഞ്ഞിട്ടില്ല. അപ്പൊ പാപം കൂടാതെ യേശു വരുമെന്നല്ല, പാപം കൂടാതെ ജീവിക്കുന്നവരെ ചേർക്കാൻ യേശു വരും, യേശു പ്രത്യക്ഷനാകും. കാരണം വീശി ഒരിക്കൽ കൂടി രാത്രി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. യേശു ഒരിക്കൽ വന്നപ്പോ എനിക്ക് നീതീകരണം കിട്ടിയെങ്കിൽ, യേശു ഇന്ന് പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് വിശുദ്ധീകരണം കിട്ടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ, യേശു ഇനി വരുമ്പോൾ എനിക്ക് എന്തോ കിട്ടും. റോമലേഖനമിട്ട് ഞാൻ പെട്ടെന്ന് പറയാ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണുന്നു. തെസലോനിക്കായ സഭയോട് പൗലോസ് പറയുന്നു, നമ്മുടെ കർത്താവിന്റെ മഹത്വം പ്രാപിക്കാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ഒന്ന് യോഹന്നാൻ 3:1, തന്മീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകുകൊണ്ട് അവനോട് സദൃശന്മാരാകും. ഫിലിപ്പിയ ലേഖനം 3:20-21, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. യേശുവിന്റെ മടങ്ങി വരവിൽ പുനരുദ്ധാനത്തിന്റെ പൊൻപുലരിയിൽ കാഹളനാദത്തിങ്കൽ എന്റെ ഈ താഴ്ചയുള്ള ശരീരം എന്റെ രക്ഷിതാവിന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് അന്ത്യകാല രക്ഷ, അതാണ് ജീവനുള്ള പ്രത്യാശ, അതാണ് പുത്രത്വത്തിന്റെ തേജസ്സായ ഭവ്യ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കുക. പാട്ടും കൂടെ പാടിക്കണമെന്നുണ്ട്, അതുകൊണ്ടാ ഉപദേശം. ഇതുവല്ല നടക്കൂ ഒന്ന് സ്തോത്രം പറ പെന്തക്കോസ്തുകാരുടെ കൺവെൻഷൻ എന്ന് തൊട്ട് ഞങ്ങൾ കേൾക്കാൻ തുടങ്ങിയോ അന്ന് തൊട്ട് അവർ പറയുന്നതാ, ദാ വരുന്നു, ഇതുവരെ വന്നില്ല, വരുമോ? വരും. ഒന്ന് സ്തോത്രം പറയുന്നേ, വരുമെന്ന് തമ്പുരാൻ എനിക്ക് ഒരു ഉറപ്പ് തന്നു. അപ്പം നിങ്ങൾ എനിക്ക് എൻ്റെ പൊന്ന് പാസ് ചെയ്യുന്ന ഉറപ്പ് പെട്ടെന്ന് പറ. സ്വപ്നം വല്ലതും കണ്ടോ? സ്വപ്നം വല്ലതും കണ്ടു, കർത്താവ് വരുന്നൊന്നും കണ്ടില്ല. ദർശനം വല്ലതും കണ്ടോ? കണ്ടു, പക്ഷെ കർത്താവ് വരുന്നൊന്നും കണ്ടില്ല. പക്ഷേ ദർശനത്തെക്കാൾ സ്വപ്നത്തെക്കാൾ നമ്പാൻ കൊള്ളാവുന്ന ഒരു ഉറപ്പ് ദൈവം എനിക്ക് തന്നു. ഏതാ ഉറപ്പ്? ആ ഉറപ്പാ യേശുവിന്റെ ഉയർപ്പ്. കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ ഈ രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യുക. ആണോ യേശുവിന്റെ വരവിന്റെ ഉറപ്പ്? യേശുവിന്റെ ഉയർപ്പാണോ? ആണ്. കുറിവാക്കി ഒന്നോട് വായിച്ചേ, കുറിവാക്കി ഒന്നോട് വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. ഒന്ന് മാത്രം ദിവസം 3:4, പെട്ടെന്ന്.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ
ഒരു കാരങ്ങൾ ഉയർത്തുന്നു നന്ദിയോടെ പൂർണ്ണ ആരോഗ്യത്തോടെ ദൈവമൊക്കെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഈ രാത്രി ഞാൻ പറയുന്നത് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കുറിച്ച്, ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആണിക്കല്ല യേശുവിന്റെ ഉയർപ്പ് കേട്ടോ. ആ അയൽപക്കത്തുകാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചു തിന്നുന്ന മനുഷ്യൻ മനുഷ്യനല്ലെന്ന് പറഞ്ഞ മനുഷ്യ പുങ്കുവന്മാർ ഒത്തിരി ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ ശവക്കൂന ഈ രാത്രി അടയപ്പെട്ട് കിടക്കുന്നു. ഈ ഭൂമുഖത്ത് ഏതെങ്കിലും ഒരു ജീവി വിശന്നു പൊരിഞ്ഞ് ശ്വാസോച്ഛാസം ചെയ്യുന്നെങ്കിൽ ഈശ്വരന്റെ മുഖത്ത് നോക്കി എനിക്ക് മോക്ഷം വേണ്ട എന്ന് തീർത്തു പറയും എന്ന് പറഞ്ഞ ശ്രീബുദ്ധനെ പോലെയുള്ള ആത്മീക ആചാര്യന്മാരുടെ നാടാണ് നമ്മുടേത്. അവരുടെ ശവക്കല്ലറകൾ ഈ രാത്രി അടയപ്പെട്ട് കിടക്കുന്നു. എന്തിനേറെ പറയുന്നു, ലോകത്തൊഴിലാളി വർഗത്തിന്റെ പഴം തൊട്ടി മുതൽ രാഷ്ട്രീയ ആചാര്യന്മാരുടെ തങ്ക തലകയിൽ വരെ വിപ്ലവത്തിന്റെ വിത്ത് വിതച്ച പ്രത്യയ ശാസ്ത്രത്തിന്റെ വക്താക്കൾ അവരുടെ ശവകുടീരങ്ങളും ഈ രാത്രി അടയപ്പെട്ട് കിടക്കുമ്പോൾ പാലസ്തീന്റെ പച്ചമണ്ണിൽ തുറക്കപ്പെട്ടൊരൊറ്റ കല്ലറയുണ്ട്. അതാണ് നസ്രയനായ യേശുവിന്റെ കല്ലറ എന്നിന്ന് രാത്രി കേൾക്കുമ്പോ മനസ്സ് നിറഞ്ഞ് ഈ രാത്രി സ്വത്രം പറയാൻ എത്ര പേര് തയ്യാറാകും? അവർക്കായി രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിന്റെ ഉയർപ്പ് മനുഷ്യവർഗത്തിന് കൊടുക്കുന്ന 3-4 ഉറപ്പുണ്ടായിരുന്നു, ഞാൻ വിശദീകരിക്കുന്നില്ല, പറഞ്ഞങ്ങ് വിട്ടേക്കാം. ഒന്നാമത്തെ ഉറപ്പ് യേശു ദൈവമാണെന്നുള്ള ഉറപ്പാ. അയ്യോ, നിങ്ങളിരിക്കുന്ന ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് സങ്കടം വരുന്നു. യേശുവിൻ്റെ ഉയർപ്പ് മനുഷ്യവർഗത്തിന് കൊടുക്കുന്ന ഒന്നാമത്തെ ഉറപ്പ് യേശു ദൈവമാണെന്നുള്ള ഉറപ്പാ. സംശയമുള്ളവർ റോമാലേഖനം 1:5 വീട്ടിൽ ചെന്ന് വായിച്ചു. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിക്കും, അടുത്തത് വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയാൽ ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. ഇന്ന് രാത്രി ഈ സുവിശേഷ പ്രസംഗം ഒരാത്മീക യുദ്ധമാണെങ്കിൽ ഈ ശിശൂഷയ്ക്കെതിരെ അഭിഷക്തന്മാർക്കെതിരെ ദൈവജനത്തിനെതിരെ ഞങ്ങളുടെ ഭൗതിക
ഭൗതിക കണ്ണുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ കഴിയാത്ത അദൃശ്യ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ശിശൂഷയ്ക്കെതിരെ വ്യാപരിക്കുന്ന മുഴുവൻ ദുർഭൂത ശക്തിയും കേൾക്കെ, അന്ധകാര ശക്തികൾ കേൾക്കെ, ദേശാധിപതി ശക്തികൾ കേൾക്കെ, ഈ രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്നു, നസ്രയനായ യേശു ദൈവം. എന്തുകൊണ്ടു ദൈവം? യേശു ഉയർത്തതുകൊണ്ട്. യേശു ദൈവം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കുക. യേശുവിന്റെ ഉയർപ്പ് യേശു ദൈവമെന്ന് തെളിയിച്ചു. രണ്ടാമത്തേത് കൂടെ പറഞ്ഞാൽ നിർത്തുക, സമയം പാലിക്കണം. രണ്ടാമത്തേത് യോഹന്നാം 17:31. മനുഷ്യ, മരിച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ കോടിക്കണക്കിന് ബാക്ടീരിയ നിന്റെ ശരീരത്തിൽ പ്രവേശിച്ച് ചീഞ്ഞു നാറി മണ്ണിന് വളമായി. നീ ഇവിടം കൊണ്ട് തീരേണ്ടുന്ന ഒരു വ്യക്തിത്വമല്ല. താങ്കൾക്ക് സർവലോകത്തേക്കാൾ വിലപിടിപ്പുള്ള ഒരാത്മാവുണ്ട്. യോഹന്നാം 17:31. തന്നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ സകല മനുഷ്യർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയുമിരിക്കുന്നു. അണക്കരക്കാരോട് ഈ വർഷത്തെ സന്ദേശം ഒരിക്കൽ കൂടി ഈ സമാപന രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്നു. മരണം കൊണ്ട് നിങ്ങൾ അവസാനിക്കില്ല. നിങ്ങളുടെ തലയ്ക്കു മുകളിൽ ഒരു നിത്യതയുണ്ട്. സ്വർഗമുണ്ട്, നരകമുണ്ട്, ന്യായവിധിയുണ്ട്, ആത്മാവുണ്ട്. അതിന്റെ ഉറപ്പാണ് യേശുവിന്റെ ഉയർപ്പെന്ന് വിശ്വസിക്കാൻ ഭാഗ്യം കിട്ടിയ ദൈവമക്കൾ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ രാത്രി ദൈവത്തെ സ്തുതിക്കാം. ഇത് കേട്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. ദൈവമില്ലെന്ന് ഞാൻ പറയാം, വേദപുസ്തകം തെറ്റാന്ന് ഞാൻ പറയാം, ആത്മാവില്ലെന്ന് ഞാൻ പറയാം, സ്വർഗമില്ലെന്ന് ഞാൻ പറയാം, നരകമില്ലെന്ന് ഞാൻ പറയാം, ന്യായവിധിയും ഇല്ലെന്ന് ഞാൻ പറയാം. പക്ഷേ അത് പറയണമെങ്കിൽ പാലസ്തീനിൽ ഒരു കല്ലറ തുറക്കാതെ കിടക്കണം. എന്നാൽ ഇന്ന് രാത്രിയും അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന സന്നിഗ്ധമായി തെളിയിച്ചുകൊണ്ട് യേശുവിന്റെ കല്ലറ മലർക്ക തുറന്നു കിടക്കുന്നെങ്കിൽ ആത്മാവ് സത്യം, വേദപുസ്തകം ശരി, ദൈവം യാഥാർത്ഥ്യം, സ്വർഗം നരകം ന്യായവിധി അത് അസന്നിഗ്ധോ. എത്ര പേർക്ക് അത് കൃപയാൽ മനസ്സിലാക്കാൻ ഭാഗ്യം കിട്ടി? ആ ദൈവമക്കൾ മാത്രം കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, തലയ്ക്കു മുകളിൽ ഒരു നിത്യതയുണ്ട്, തലയ്ക്കു മുകളിൽ ഒരു നിത്യതയുണ്ട്. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എനിക്ക് ആ വിഷയം ശരിയായി നിങ്ങളുടെ മുമ്പിലേക്ക് തരാൻ പറ്റിയില്ല. യേശുവിനെ സ്നേഹിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തോത്രം പറഞ്ഞാട്ടെ, ശക്തിയോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇപ്പോൾ ദൈവത്തെ ഓർത്ത് ആരും ഈ ഗ്രൗണ്ട് വിട്ടു പോകരുത്. ഇത് നമ്മുടെ സുവിശേഷ യോഗത്തിന്റെ സമാപന ക്രിയ. യേശുവിനെയാണ് ഇന്ന് രാത്രി നാം ഇവിടെ ഉയർത്തിയത്. അങ്ങനെയാണെങ്കിൽ എല്ലാ കരങ്ങളും ഒന്ന് അടിച്ചു തുടങ്ങാം, എല്ലാ അധരങ്ങളും ഒന്ന് ചലിപ്പിച്ചു തുടങ്ങാം. കൊയർ ഒരു ഗാനത്തിന്റെ ഈരടികൾ ചേർന്ന് പാടും, പുനരുത്തക്കട്ടെ. അഭിഷക്തന്മാരുടെ മേൽ ഇന്ന് രാത്രി ദൈവശക്തിയുടെ ജ്വലനം ഉണ്ടാകട്ടെ. നമ്മുടെ സഭകളുടെ ഉലക മഹാന്മാർ അഖിലരും ഒരുപോലെ കല്ലറയ്ക്കകം തുടങ്ങുമ്പോൾ യേശു ജീവിക്കുമ്പോൾ പറപ്പുള്ള ദൈവമക്കൾ തരമടിച്ചു തുടങ്ങൾ ചലിപ്പിച്ചു തുടങ്ങ. ഈ രാത്രി ഒരുമിച്ച് പാടി ദൈവത്തെ
ആരാധിക്കും. ഒരു ഉറങ്ങുന്നു കല്ലറയിൽ ഉലക മഹാതാരകിലും ഒരു ഉറങ്ങുന്നു കല്ലറയിൽ. Yeah.
Thank you.